നിങ്ങൾ കേൾക്കുന്നത് SBS മലയാളം.
ഓസ്ട്രേലിയയിൽ കാട്ടുതീ പടർന്നതോടെ കുടിവെള്ളത്തിലും മാലിന്യം കലർന്നേക്കാമെന്ന് ആശങ്ക ഉയർന്നിരുന്നു. ഇതേ തുടർന്ന് ആരോഗ്യവകുപ്പ് മുന്നറിയിപ്പ് നൽകുകയും ചെയ്തിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ കാട്ടുതീ മൂലം കുടിവെള്ളം എങ്ങനെ മലിനമാകാമെന്നും വെള്ളം ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചും വിശദീകരിക്കാൻ സിഡ്നിയിൽ എൻവയൺമെന്റ് എഞ്ചിനീയറായ അവനീഷ് പണിക്കർ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. നമസ്കാരം അവനീഷ് പണിക്കർ, സ്വാഗതം SBS മലയാളത്തിലേക്ക്. രാജ്യത്തെ ഏറ്റവും വലിയ കാട്ടുതീയാണ് മാസങ്ങളായി ഇപ്പോഴും കത്തിപടർന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ കാട്ടുതീ മൂലം എങ്ങനെയാണ് ജലത്തിൽ, കുടിവെള്ളത്തിൽ മാലിന്യം കലരാവുന്നത്?
നമ്മുടെ കുടിവെള്ളം വരുന്നത് നദികളിൽ നിന്നും ഡാമിൽ നിന്നും ഒക്കെയാണല്ലോ. അപ്പം മെയിനായിട്ട് കൂടുതൽ സിറ്റി ഏരിയയിലൊക്കെ. ഇപ്പം കാട്ടുതീ എന്നുള്ള ചാരം, അതായത് ആഷ്, പല രീതിയിൽ വെള്ളത്തിലെത്താം. അപ്പൊ അത് പല രീതിയിൽ അതിന്റെ ഫിസിക്കൽ ക്വാളിറ്റി, കെമിക്കൽ ക്വാളിറ്റി ഒക്കെ ബാധിക്കാം. ആ ചാരത്തിൽ എന്തുണ്ടെന്നുള്ളതനുസരിച്ച് ഇപ്പം തന്നെ അല്ല, ചൂട് കൂടുതലുന്നത് കാരണം മൃഗങ്ങളൊക്കെ നദിക്കരി അല്ലെങ്കിൽ ഡാമിന്റെ അരിയിൽ വെള്ളം കുടിക്കാൻ വരുമ്പോൾ അവരവിടെ വീണ് ചത്താല് അതിന്റെ മൃതദേഹങ്ങളൊക്കെ അവിടെ കിടന്നഴുകുമ്പോൾ അതിൽ നിന്ന് ബയോളജിക്കൽ കോൺടാമിനേഷൻ വരാം. പിന്നെ ഫയർ ഫൈറ്റിംഗ് വാട്ടറിൽ നിന്നുള്ള എന്തെങ്കിലും കെമിക്കൽസ് ഒക്കെ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊരു കോൺടാമിനേഷൻ വരാം. അപ്പം ഇപ്പൊ ഓസ്ട്രേലിയയിൽ യൂസ് ചെയ്യുന്ന കെമിക്കൽസ് എല്ലാം ലോ ടോക്സിസിറ്റി ആണ്, പക്ഷെ എന്നാലും കൂടുതലാകുമ്പോൾ അല്ലെങ്കിൽ കൂടുതലായാൽ അതിന്റെ എന്തെങ്കിലും പ്രശ്നങ്ങൾ വരാം. പിന്നെ കാട്ടുതീന്റെ നേരിട്ടോ അല്ലെങ്കിൽ വൈദ്യുതി ഇല്ലായ്മ കൊണ്ടോ എന്തെങ്കിലും രീതിയിലൊക്കെ വെള്ളത്തിന്റെ ട്രീറ്റ്മെന്റിൽ എന്തെങ്കിലും വരായ്മകൾ വന്നാൽ അതിന്റെ പ്രശ്നങ്ങൾ വരാം. പിന്നെ സിറ്റി ഏരിയ അല്ലെങ്കിൽ, അതായത് റൂറൽ അല്ലെങ്കിൽ കൺട്രി സൈഡിലൊക്കെ ആണെങ്കിൽ കൂടുതൽ മഴവെള്ളത്തെ അല്ലെങ്കിൽ റെയിൻ വാട്ടർ ടാങ്കിനെയൊക്കെ ആശ്രയിക്കുന്ന സ്ഥലങ്ങളുണ്ട്, അല്ലെങ്കിൽ ടാങ്ക് ടു വാട്ടർ. അപ്പൊ അങ്ങനത്തെ ടാങ്കിലൊക്കെ ഈ ആഷ് വന്ന് വീണാൽ അത് നമ്മുടെ സിഡ്നി വാട്ടർ പോലെ ട്രീറ്റ്മെന്റ് അല്ലെങ്കിൽ പ്രോപ്പർ മെയിൻ്റനൻസ് ചെയ്യാത്ത ഒരു സിസ്റ്റം ആണെങ്കിൽ അതിന് ലോങ് ടേം എഫക്ട് ഉണ്ടാവാം.
ഓക്കെ, അപ്പോൾ ഈ പ്രധാനമായിട്ടുള്ള ജലസ്രോതസ്സുകൾ ഏതൊക്കെയാണ്? ഇപ്പോൾ ഡാമിന്റെ കാര്യം പറഞ്ഞു, അതുപോലെ തന്നെ മറ്റ് ഏതൊക്കെ ജലസ്രോതസ്സുകളെയാണ് ഇത് കൂടുതലായിട്ടും ബാധിക്കാവുന്നത്?
ഡാം, പിന്നെ റിവറിൽ നിന്ന് നേരിട്ട് വെള്ളം എടുക്കുന്ന സിസ്റ്റം സ്ഥലങ്ങളുണ്ടാവാം. പലയിടത്തും ചെറിയ ഇന്ററിം ഡാമുകൾ ഉണ്ടാവാം, അത് അതിനെയൊക്കെ ബാധിക്കാം. അപ്പം തീ എവിടെയാണോ അല്ലെങ്കിൽ തീ ഉള്ളിടത്ത് മാത്രമായിരിക്കത്തില്ല ബാധിക്കുന്നത്. ഇപ്പം ഇത്രയും വലിയ കാട്ടുതീയൊക്കെ വരുമ്പോൾ അതിന്റെ നല്ല കാറ്റുള്ള സമയങ്ങളിൽ അതിന്റെ ആ മാഷ് can be carried away by the wind and deposited in different places. അപ്പോൾ അതാണ് ഈയിടെ ഒരാൾ പറഞ്ഞിരുന്നു, കൂടുതൽ മഴ പെയ്യുന്നത് നമുക്ക് ഗുണമല്ല മോശമാണെന്നുള്ളത്. അപ്പോൾ അത്, അതായത് കൂടുതൽ മഴ പെയ്താൽ ആ കൂടുതൽ ആഷ് അല്ലെങ്കിൽ കാർബൺ മൊബിലൈസ്ഡ് ആവും. കാർബൺ മാത്രമല്ല, നൈട്രജൻ, ഫോസ്ഫറസ്, അങ്ങനെ പല ന്യൂട്രിയൻസ് ഈ കത്തുന്നതിൽ നിന്ന് റിലീസ് ആവാം. അപ്പോൾ അതൊക്കെ ഒഴുകി ഡാമിലും റിവറിലും ഒക്കെ വന്നാൽ അതിൻ്റെയൊക്കെ പല രീതിയിലുള്ള കണ്ടാമിനേഷൻ എഫക്ട്സ് ഉണ്ടാവും.
അവനീഷ് ആദ്യം പറഞ്ഞു, ഇത് റൂറൽ ഏരിയാസിലുള്ളവർക്കും ഇപ്പോൾ റെയിൻ വാട്ടർ ടാങ്ക് ഒക്കെ ഉപയോഗിക്കുന്നവരെയും ഇത് ബാധിക്കാൻ സാധ്യതയുണ്ടെന്ന്, അതായത് വെള്ളം മലിനമാകാനുള്ള സാധ്യതകളുണ്ടെന്ന്. അപ്പോൾ അത് ഒന്നുകൂടെ ഒന്ന് വ്യക്തമാക്കാമോ, റൂറൽ ഏരിയകളിലും മെട്രോപൊളിറ്റൻ ഏരിയകളിലും എങ്ങനെയൊക്കെയാണ് ഇത് ബാധിക്കാവുന്നത് എന്നുള്ള കാര്യം?
ഇപ്പൊ നമ്മുടെ സിഡ്നിയിൽ അല്ലെങ്കിൽ മെൽബണിൽ അങ്ങനത്തെ സിറ്റികളിലൊക്കെ കൂടുതലും വെള്ളം നമ്മൾ ടാപ്പിൽ നിന്നാണ് എടുക്കുന്നത്. അപ്പൊ ആ ടാപ്പിൽ വരുന്ന വെള്ളം ഒരു സെൻട്രലൈസ്ഡ് ട്രീറ്റ്മെന്റ് പ്ലാന്റിൽ നിന്ന് വരുന്നതാണ്. അപ്പൊ അവിടെ പല സെൻട്രലൈസ്ഡ് ട്രീറ്റ്മെന്റ് ആണെങ്കിലും പല സിസ്റ്റം കമ്പോണൻസ്, അതായത് ടാങ്കുകളൊക്കെ ഓപ്പൺ ടാങ്ക് ആയിരിക്കും. അപ്പൊ അതിലൊക്കെ ഈ ആഷ് വന്ന് വീണ് ഡെപ്പോസിറ്റ് ആവാൻ ചാൻസ് ഉണ്ട്. അപ്പൊ ആഷ് അതിന്റെ ആ ട്രീറ്റ്മെന്റ് സിസ്റ്റം കമ്പോണൻസിന്റെ എഫിഷ്യൻസിയെ ബാധിക്കാം. അപ്പം കൂടുതൽ ആഷ് അല്ലെങ്കിൽ അങ്ങനത്തെ ടെമ്പറിറ്റി കൂടുന്ന പാർട്ടിക്കുലേറ്റ്സ് വന്ന് വെള്ളത്തിൽ വീണാൽ അതിന്റെ സിസ്റ്റം ട്രീറ്റ്മെന്റ് എഫിഷ്യൻസിയെ ബാധിക്കാം. അപ്പൊ അത് കൂടുതൽ മെയിൻ്റെനൻസ് ചെയ്യേണ്ടി വരും. അപ്പം മെയിൻ്റെനൻസ് കൂടുമ്പോൾ പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്തില്ലെങ്കിൽ അതിന്റെ ആ ഇമ്പാക്ട് നമ്മുടെ കുടിവെള്ളത്തിൽ വന്നുകൂടായികയില്ല. റീജിയണൽ ഏരിയയിൽ ചെറിയ കൂടുതലും ചില ഏരിയകളൊക്കെ കൗൺസിലുകൾ നേരിട്ട് നടത്തുന്ന ട്രീറ്റ്മെന്റ് പ്ലാൻസ് ഉണ്ടാവാം. അപ്പൊ അതിനും മെയിൻ്റെനൻസ് നന്നായിട്ട് നടക്കുന്നില്ലെങ്കിൽ, അത് നടത്തിയില്ലെങ്കിൽ അഥവാ നടത്താൻ പറ്റിയില്ലെങ്കിൽ അതിനെ ബാധിക്കാം. പിന്നെ സ്വന്തം റൂറൽ ഏരിയയിലൊക്കെ ഒത്തിരി കൂടുതലും ആൾക്കാർ സ്വന്തമായ ടാങ്കുകൾ ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ സ്വന്തമായ ഇപ്പം റെറ്റിക്കുലേറ്റഡ് വാട്ടർ സപ്ലൈ ഇല്ലാത്ത ഇടങ്ങളിൽ അവർ ടാങ്ക് ടു വാട്ടർ അല്ലെങ്കിൽ നല്ല റെയിൻ വാട്ടർ ടാങ്കിനെയൊക്കെ ബാധിക്കും. ആ ടാങ്കിനകത്ത് ഈ ആഷൊക്കെ വന്ന് വീണ് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ആ ഏരിയയിൽ ചൂട് ഒത്തിരി ആയിട്ട് തീ വന്നിട്ടുണ്ടെങ്കിൽ ആ ടാങ്കിന്റെ ഭാഗങ്ങൾ എന്തെങ്കിലും ഉരുകോ അല്ലെങ്കിൽ അതിന്റെ പെയിന്റ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ വാട്ടറിലേക്ക് റിലീസ്ഡ് ആകുകയാണെങ്കിൽ അതും ബാധിക്കാം. ബാധിക്കും എന്നല്ല പറയുന്നത്, ബാധിക്കാൻ ചാൻസ് ഉണ്ട്.
അപ്പം നമുക്കറിയാം, നമ്മളിവിടെ നാട്ടിലെ പോലെ അല്ല, മറിച്ച് നമ്മളിവിടെ ടാപ്പിൽ നിന്ന് നേരിട്ട് വെള്ളം പിടിച്ച് ഡയറക്റ്റ്ലി കുടിക്കുന്ന ആൾക്കാരാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഈ കുടിക്കുന്ന വെള്ളം നല്ലതാണോ അല്ലയോ എന്നുള്ളത് എങ്ങനെ ആളുകൾക്ക് അറിയാൻ സാധിക്കും?
അപ്പോൾ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഹെൽത്ത് അല്ലെങ്കിൽ വാട്ടർ അതോറിറ്റി, സിഡ്നി വാട്ടർ പോലെ, അവര് വെള്ളത്തിന് എന്തെങ്കിലും പ്രശ്നമുണ്ടെന്ന് അവർക്ക് തോന്നുകയാണെങ്കിൽ അവരൊരു വാർണിംഗ് ഇഷ്യൂ ചെയ്യുമല്ലോ. അപ്പൊ ബോയിൽ വാട്ടർ അലർട്ട്, അങ്ങനെ ഒരു അലർട്ട് ഉണ്ടെങ്കിൽ തീർച്ചയായും വെള്ളം തിളപ്പിച്ച് തന്നെ ഉപയോഗിക്കണം. അതിപ്പം ബുഷ്കാർ മാത്രമല്ല, കുറച്ച് നാൾ മുമ്പും സിഡ്നിയിൽ ഒരു കൺഫ്യൂഷൻ വന്നിരുന്നു, പൈപ്പിന്റെ ഏജിങ് കൊണ്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുന്നുണ്ടോ എന്നുള്ളത്. അപ്പൊ അങ്ങനത്തെ ഒരു അലർട്ട് വരികയാണെങ്കിൽ തീർച്ചയായും ആ ഡയറക്ഷൻസ് പാലിക്കുക എന്നുള്ളതാണ് എല്ലാവരും ചെയ്യേണ്ടത്. നേരിട്ട് വരുന്ന വെള്ളം നന്നായിട്ട് ട്രീറ്റ് ചെയ്താണ് ക്ലോറിനേറ്റഡ് അങ്ങനെ പലതും ചെയ്ത് കോൺടാമിനേഷന്റെ റിസ്ക് കുറയ്ക്കാനുള്ള കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുള്ള വെള്ളമാണ് വരുന്നത്. പക്ഷേ എന്തെങ്കിലും ഇങ്ങനത്തെ ഒരു റിസ്ക് ഉണ്ടെങ്കിൽ അവരത് ചില വാട്ടർ അതോറിറ്റിയും ഡിപ്പാർട്ട്മെന്റ് ഓഫ് പബ്ലിക് ഹെൽത്തും ഒക്കെ സ്ഥിരമായിട്ട് ഈ വാട്ടറിന്റെ ക്വാളിറ്റി ഒക്കെ ടെസ്റ്റ് ചെയ്യുന്നവരാണ്. അപ്പോൾ അവർക്കറിയാം, അവർ പറയുന്ന ഡയറക്ഷൻസ് പാലിക്കുക എന്നുള്ളതാണ് പൊതുജനം മെയിനായിട്ട് ചെയ്യേണ്ടത്. പിന്നെ കണ്ടാമിനേഷൻ കൂടുതലാണ്, തിളപ്പിച്ചാലും പോരാ, കെമിക്കൽ കണ്ടാമിനേഷൻ ഒക്കെ ഉണ്ടെന്ന് അവർക്ക് തോന്നുകയാണെങ്കിൽ അവരത് പറയുകയാണെങ്കിൽ ബോട്ടിൽഡ് വാട്ടർ ഇസ് ദി ഓൺലി ഓപ്ഷൻ.
ശരിക്കും
ശരിക്കും എന്റെ അഭിപ്രായത്തിൽ ആ ഒരു സമയം മാത്രമാണ് ബോട്ടിൽ വാട്ടർ വേണ്ടത്, അല്ലെങ്കിൽ ടാപ്പിൽ വരുന്ന വെള്ളം തന്നെയാണ് ചീപ്പർ ആൻഡ് ബെറ്റർ.
കുടിക്കാനായിട്ട് ഈ വെള്ളം ടാപ്പിൽ നിന്ന് പിടിക്കുമ്പോൾ എന്തെങ്കിലും മണമോ അല്ലെങ്കിൽ എന്തെങ്കിലും മാലിന്യങ്ങൾ കിടക്കുന്നതായിട്ടൊക്കെ കാണാൻ സാധ്യതയുണ്ടോ?
സാധ്യതയുണ്ടെന്ന് പറയാൻ പറ്റില്ല. പിന്നെ ചില ഏരിയയിൽ ഇങ്ങനെ എന്തെങ്കിലും ഫിസിക്കൽ കണ്ടാമിനേഷൻ കൂടുതൽ വന്നിട്ടുണ്ടെങ്കിലാണ് നമുക്ക് എന്തെങ്കിലും പൊങ്ങിക്കിടക്കുന്നതായിട്ടോ അല്ലെങ്കിൽ കളർ, ടേസ്റ്റ്, മണം, അങ്ങനെ എന്തെങ്കിലും ഒരു വ്യത്യാസം തോന്നുകയാണെങ്കിൽ അപ്പോൾ വാട്ടർ അതോറിറ്റിയെ കോൺടാക്ട് ചെയ്യണം. എന്നിട്ട് ടോക്ക് ടു ദം. അത് ചിലപ്പോൾ ലോക്കലൈസ്ഡ് ഇഷ്യൂ ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു വൈറൽ ഇഷ്യൂ ആയിരിക്കാം. ഇപ്പം സിഡ്നിയിൽ അല്ലെങ്കിൽ പലവട്ടം ഡിസാലിനേഷൻ പ്ലാന്റ് ഒക്കെ വർക്ക് ചെയ്യുന്നുള്ള സ്ഥലങ്ങളിൽ ഡിസാലിനേഷൻ പ്ലാന്റിൽ നിന്ന് വരുന്ന വെള്ളം ഉണ്ടാവാം. അപ്പം അത് ബുഷ് ഫയർ കൊണ്ട് കണ്ടാമിനേറ്റഡ് ആകാനുള്ള ചാൻസ് വളരെ കുറവാണ്. ചില കടലിൽ നിന്ന് വരുന്ന വെള്ളം ആയതുകൊണ്ട് തന്നെ അല്ല, അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് വേറെ രീതിയിലാണ് നടക്കുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ ഡൈല്യൂഷൻ ഉണ്ടെങ്കിൽ, മറ്റ് കണ്ടാമിനേഷൻ ഉണ്ടെങ്കിൽ തന്നെ അത് കുറഞ്ഞിരിക്കും. പക്ഷേ എന്തെങ്കിലും അങ്ങനെ ഒരു സംശയം തോന്നുകയാണെങ്കിൽ ഉടനെ കോൺടാക്ട് ചെയ്യുകയാണ് നല്ലത്.
ഓക്കെ, ഇപ്പൊ ഈ പൊല്യൂട്ടൻസ്, അതായത് ഇപ്പൊ നമ്മൾ റിട്ടാർഡൻസിന്റെ കാര്യം പറഞ്ഞു, അതുപോലെ ചാരം പറഞ്ഞെത്തുന്ന കാര്യം പറഞ്ഞു, ഇതൊക്കെ ഈ വാട്ടർ ടാങ്കിലേക്കും മറ്റും വീഴാതിരിക്കാൻ എന്തൊക്കെ കരുതലുകളാണ് എടുക്കേണ്ടത്? ഇപ്പൊ വാട്ടർ ടാങ്കിൽ നിന്നും വെള്ളം കുടിക്കുന്നവരുണ്ടല്ലോ.
സാധാരണ ടാങ്കുകൾ അതിന്റെ ഒരു ഫെയിൽ സേഫ് പ്രൊട്ടക്ഷനോടെയാണ് വരാറ്. പുറത്തു നിന്നുള്ള ഇപ്പം എലയും ചുള്ളികമ്പൊന്നും അകത്ത് വീഴാതിരിക്കാൻ, അല്ലെങ്കിൽ ചെറിയ മൃഗങ്ങളൊന്നും അകത്ത് കയറാതിരിക്കാനുള്ള മുൻകരുതലുകളോടെയാണ് ഈ ടാങ്കുകളൊക്കെ നമുക്ക് കിട്ടാറുള്ളത്. പക്ഷേ ചാരം ഒക്കെ ഒഴുകിയെത്തുകയാണെങ്കിൽ കഴിവതും അത് നോക്കുക എന്നുള്ളതാണ്. പിന്നെ അങ്ങനെ എന്തെങ്കിലും എത്തിയിട്ടുണ്ടെങ്കിൽ അത് അതിൻ്റെ ഉപയോഗം നിർത്തിയിട്ട് അത് ക്ലീനപ്പ് ചെയ്യണം. അപ്പം അത് സ്വന്തമായിട്ടോ അല്ലെങ്കിൽ എങ്ങനെയാണ് അതിൻ്റെ മെയിൻ്റനൻസ് സാധാരണ ചെയ്യാറുള്ളതെന്ന് വെച്ചാൽ അത് ചെയ്യണം അത്യാവശ്യമായിരിക്കും. പിന്നെ കയറാനുള്ള കാരണങ്ങൾ നോക്കി അത് ഒഴിവാക്കുക. അതായത് അതിൻ്റെ അടുത്ത് ഈ ടാങ്കിരിക്കുന്നതിൻ്റെ അടുത്ത് വല്ല റൂഫ് ഇലയോ അങ്ങനെ എന്തെങ്കിലും ഒക്കെ തങ്ങി നിൽക്കാൻ ചാൻസ് ഉണ്ടെങ്കിൽ അതൊക്കെ ഒഴിവാക്കുക. പ്രോപ്പർ മെയിൻ്റനൻസ് അതാണ് ഇമ്പോർട്ടൻ്റ്.
ഓക്കെ, കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള വെള്ളം, അതായത് കാട്ടുതീ മൂലം മലിനമാകാൻ സാധ്യതയുള്ള ഈ വെള്ളം കുടിക്കുന്നത് കൊണ്ട് എന്തൊക്കെ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് വഴിയൊരുക്കാം?
ബയോളജിക്കൽ കണ്ടാമിനേഷൻ ഉണ്ടെങ്കിൽ അതിന് പല പ്രശ്നങ്ങളും ഉടനെ തന്നെ ഉണ്ടാകാം. അതായത് വൊമിറ്റിങ് അല്ലെങ്കിൽ സ്റ്റമക്ക് പ്രോബ്ലംസ് അങ്ങനെയൊക്കെ ആയിരിക്കാൻ തുടങ്ങുന്നത്. പിന്നെ മറ്റ് ഹെൽത്ത് എഫക്ട്സ് ഉണ്ടാകാം, ഡിപെൻഡിങ് ഓൺ അതിലെ കണ്ടാമിനേഷൻ ഏത് ഓർഗാനിസം ആണെന്നുള്ളതനുസരിച്ച്. അപ്പോൾ ഫിസിക്കൽ കണ്ടാമിനേഷൻ ആണെങ്കിൽ നമുക്ക് ശരിക്കും കാണാം, അതായത് ചാരോ അല്ലെങ്കിൽ കാർബൺ എന്തെങ്കിലും അങ്ങനെ പൊങ്ങിക്കിടക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ കളറോ മണമോ ഉണ്ടെങ്കിൽ, വെള്ളത്തിനൊരു ഹേസിനെസ് ടെബിലിറ്റി ഉണ്ടെങ്കിൽ അത് നമുക്ക് കാണാൻ പറ്റും. അപ്പം കഴിവതും നമ്മൾ ഒഴിവാക്കും കുടിക്കാൻ. പിന്നെ എന്നിട്ടും അതകത്ത് പോവുകയാണെങ്കിൽ അതിൻ്റെയും എഫക്റ്റ് ഇതൊക്കെ തന്നെ ആയിരിക്കാം. കെമിക്കൽ പൊല്യൂഷൻ ആണെങ്കിൽ, നമുക്ക് കാണാൻ പറ്റാത്ത കെമിക്കൽസ് ആണെങ്കിൽ അപ്പോഴാണ് ഇതിന് ലോങ് ടേം എഫക്ട്സ് ഉണ്ടാവാൻ ചാൻസ് ഉള്ളത്. അത് പല രീതിയിലായിരിക്കും. അപ്പം അത് എന്ത് കണ്ടാമിനന്റ് ആണെന്ന്
ഇനി ഇതിപ്പം നമ്മൾ വെള്ളം തിളപ്പിക്കുന്ന കാര്യം ഇടയ്ക്ക് അവനീഷ് പറഞ്ഞു. അപ്പൊ വെള്ളം തിളപ്പിക്കുന്നതിലൂടെ ഈ മാലിന്യങ്ങളെല്ലാം ഇല്ലാതാക്കാൻ സാധിക്കുമോ, അതോ മറ്റെന്തെങ്കിലും കരുതലുകൾ കൂടി എടുക്കേണ്ട ആവശ്യമുണ്ടോ?
ഫിസിക്കൽ കണ്ടാമിനേഷന് ഫിൽട്രേഷൻ ആണ് വേണ്ടത്. അതായത് പല രീതിയിലുള്ള ഫിൽട്ടറിങ് യൂണിറ്റ്സ് ഉണ്ടാവില്ല. ഇപ്പം നമ്മുടെ തന്നെ പലരുടെയും വീട്ടില് കിച്ചണിലെ സിങ്കിന്റെ സൈഡിലൊരു ഒരു ഡ്രിങ്കിങ് വാട്ടർ ടാപ്പ് കാണും. അപ്പൊ അതിനൊരു ഫിൽട്രേഷൻ യൂണിറ്റ് ഉണ്ട്. അപ്പൊ അതിലൂടെ വരുന്ന വെള്ളത്തിൽ ഫിസിക്കൽ കണ്ടാമിനേഷൻ ഉണ്ടാകണമെന്നില്ല, അത് പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ. പിന്നെ തിളപ്പിക്കുന്നതിന് ബയോളജിക്കൽ കണ്ടാമിനേഷൻ മാത്രമേ പോകുള്ളൂ. ഫിസിക്കൽ അല്ലെങ്കിൽ കെമിക്കൽ കണ്ടാമിനേഷൻ തിളപ്പിക്കുന്നതിന് പോകാൻ ചാൻസ് വളരെ കുറവാണ്. കഴിവതും ബുഷ് ഫയർ വരുമ്പോൾ ഇങ്ങനത്തെ പ്രിക്കോഷൻസ് എല്ലാം മറ്റു കാര്യങ്ങൾ ചെയ്യുന്ന പോലെ വെള്ളത്തിന്റെ കാര്യത്തിലും ആവശ്യത്തിന് പ്രിക്കോഷൻസ് എടുക്കുക, അതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്.
ഓക്കെ, എന്തായാലും ഇത്രയും കാര്യങ്ങൾ എസ് ബി എസ് മലയാളം ശ്രോതാക്കളോട് വിവരിച്ചതിന് വളരെയധികം നന്ദി അവനീഷ് പണിക്കർ.
ലൈക്ക് ഷെയർ കോമെന്റ് എസ് ബി എസ് മലയാളം ഫേസ്ബുക്ക് പേജ്.